ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ലക്ഷ്മി നായർ. ലക്ഷ്മിയുടെ സഹോദരൻ സുജിത് നായർക്ക് ഇപ്പോൾ ബോൺ മാരോ മാറ്റിവെക്കാൻ ഒരു ദാതാവിനെ തേടുകയാണ്, മജ്ജ മാറ്റിവെക്കാൻ ദാതാവിനെ തേടുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഇത്തരത്തിലൊരു മജ്ജ മാറ്റിവെക്കൽ വേണ്ടി വരുന്ന സുജിത്തിന്റെ രോഗം എന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
സുജിത്ത് November 1, 2015 അവന് ഒരു ടൈപ്പ് ഓഫ് ലുക്കീമിയ ആയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈപ്പ് ഓഫ് ലുക്കീമിയ ഇസ് കോൾഡ് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ഫിലഡൽഫിയ പോസിറ്റീവ് എന്നാണ് പറയുന്നത്. ഒരു ഭയങ്കര അഗ്രസീവ് ടൈപ്പ് ഓഫ് ലുക്കീമിയാണ്. അതിന്റെ ട്രീറ്റ്മെന്റ് ഒരു സെവറൽ മന്ത്സ് കീമോതെറപ്പി ചെയ്യും. അതിന്റെ ഇപ്പൊ ഫൈനൽ റൗണ്ട് ഓഫ് കീമോതെറപ്പിയാണ് ഇപ്പൊ അവൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അവനൊരു സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് വേണം. ആ ഡിസീസ് ലോങ് ടേം ആയിട്ട് സർവൈവ് ചെയ്യാൻ ട്രാൻസ്പ്ലാന്റ് വേണം.
ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ആദ്യം തന്നെ സുജിത്തിനെ കുറിച്ച്, സുജിത്ത് ഇപ്പോൾ ബ്രിസ്ബനിലാണോ ഉള്ളത് അല്ലേ?
സുജിത്ത് ഇപ്പൊ ബ്രിസ്ബനിലാണ് താമസിക്കുന്നത്. അവൻ ജനിച്ചത് കേരളത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ അവൻ 2 വയസ്സായപ്പം ഞങ്ങളുടെ ഫാമിലി ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. വളർന്നത് പേർത്തിലായിരുന്നു, പേർത്ത് ഓസ്ട്രേലിയയിലായിരുന്നു. പിന്നെ അവന് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് അവൻ ആദ്യം കാൻബറയിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോലിക്ക്. പിന്നെ അവിടുന്ന് ബ്രിസ്ബനിലോട്ട് മൂവ് ചെയ്തു. ഇപ്പൊ ബ്രിസ്ബനിലാണ് താമസിക്കുന്നത് ഭാര്യയുടെ കൂടെ.
ഭാര്യയും സുജിത്തും കൂടെ. എന്താ സുജിത്ത് ജോലി ചെയ്യുന്നത്? ജോലി ചെയ്യുന്നുണ്ടോ ഇപ്പോൾ?
അവൻ IT ഫീൽഡിലാണ് ഇപ്പൊ ജോലി ചെയ്യുന്നില്ല. അവന്റെ ഡയഗ്നോസിസ് കിട്ടിയപ്പോ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇനിയിപ്പം ആദ്യം ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പോ തന്നെ ഒരു 1.5 മാസം ഹോസ്പിറ്റലായിരുന്നു. അപ്പം ഇപ്പത്തേക്ക് ജോലി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് നാളായിരിക്കും പിന്നെയും ജോലിയൊക്കെ തിരിച്ചു ചെയ്യാൻ പറ്റുന്നു വരെ.
ഓക്കെ, ഇപ്പോൾ ഈ രോഗത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. രോഗത്തിന്റെ പേര് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, അത്രത്തോളം ആദ്യമായി കേൾക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരാണ്. എന്താണ് ഈ ഒരു രോഗത്തിന്റെ കാരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് സുജിത്തിന് ഈ രോഗം വന്നത്, എങ്ങനെയാണ് അത് കണ്ടെത്തിയതെന്ന കാര്യം തന്നെ ഒന്ന് വിശദീകരിക്കാമോ?
അതിന്റെ കോസ് ആയിട്ട് ആർക്കും അറിയില്ല. അതിന്റെ ഒരു എക്സാക്ട് കോസ് അറിയില്ല. സഡൻ ആണ്. ഞങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ നോക്കിയാൽ ക്യാൻസറോ ലുക്കീമിയോ അതിന്റെ ഒരു ഹിസ്റ്ററി ഇല്ല ഞങ്ങളുടെ ഫാമിലിക്ക്. ഒരു ഭയങ്കര സഡൻ ആയിട്ട് ഓൺസെറ്റ് ആയിരുന്നു അവന്. ആദ്യം ഹോസ്പിറ്റലിൽ പോയത് ഇങ്ങനെ ചെസ്റ്റ് പെയിൻസ് ഫീൽ ചെയ്തിട്ടാണ് പോയത്. അപ്പൊ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തല്ല. അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പം അവര് ടെസ്റ്റ് ഒക്കെ റൺ ചെയ്തപ്പോഴാണ് അവന്റെ സെൽ കൗണ്ടിന്റെ അബ്നോർമാലിറ്റി കണ്ടുപിടിച്ചത്. അപ്പൊ അതാ അപ്പോഴാണ് ഞങ്ങള് ലുക്കീമിയാണെന്ന് അവര് ഡയഗ്നോസ് ചെയ്തത്. ഡയഗ്നോസ് ചെയ്തത് സസ്പെക്ട് ചെയ്തത് November 1 ആയിരുന്നു. November 5 ആയപ്പോ തന്നെ അവന്റെ കീമോതെറപ്പി ഒക്കെ തുടങ്ങി.
ഓക്കെ, അപ്പൊ ഇപ്പോ എത്ര കാലം ഈ ചികിത്സ, എങ്ങനെയാണ് ചികിത്സ മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോൾ ഡോക്ടർമാർ ഉദ്ദേശിക്കുന്നത്?
അവന്റെ ലുക്കീമിയ ഉണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിലുള്ള ബോൺ മാറോ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ബോൺ മാറോ ഡിഫക്റ്റീവ് ആണ്. അപ്പൊ ഈ ലുക്കീമിയ ഉള്ള ആൾക്കാരുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൺ മാറോ ഡിഫക്റ്റീവ് ആണ്. അപ്പൊ കീമോതെറപ്പി ചെയ്യുന്നത് ആ ഡിഫക്റ്റീവ് ബോൺ മാറോനെ കൊന്നിട്ട് പിന്നെ നമ്മളുടെ ബോഡി എപ്പോഴും ഇങ്ങനെ ബോൺ മാറോ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഡിഫക്റ്റീവ് ബോൺ മാറോ കൊന്നിട്ട് പുതിയ ബോൺ മാറോ പ്രൊഡ്യൂസ് ചെയ്യുമ്പം അത് കുറച്ചുകൂടെ ഹെൽത്തിയർ, നമ്മുടെ ബോഡിയുടെ ഹെൽത്തിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഈ കീമോതെറപ്പി ചെയ്യുന്നത്. പക്ഷെ ആ സുജിത്തിന് അവന്റെ ബോഡി ലോങ് ടേം ആയിട്ട് ഹെൽത്തി ബോൺ മാറോ ഉണ്ടാവണമെങ്കിൽ അവനൊരു ട്രാൻസ്പ്ലാന്റ് വേണം.
ഈ ട്രാൻസ്പ്ലാന്റ്
അതുകൊണ്ടാണ്
ഈ ബോൺ മാരോടെ തന്നെ ട്രാൻസ്പ്ലാന്റ് ആണോ, എന്താണ് ഉദ്ദേശിക്കുക, എങ്ങനെയാണ് അത് ചെയ്യാനായിട്ട് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്?
അവര് ചെയ്യുന്നത് ഒരു മാച്ച് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മള് നമ്മളുടെ എല്ലാവരുടെയും ബോഡിയിൽ ഒരു ഒരു പെർട്ടിക്കുലർ ടിഷ്യൂ ഉണ്ട്, ടിഷ്യൂ ടൈപ്പിംഗ് ഉണ്ട്. എല്ലാവർക്കും ഒരു പെർട്ടിക്കുലർ ടിഷ്യൂ ടൈപ്പ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ബ്ലഡ് ടൈപ്പ് ഉണ്ടാവുന്ന പോലെ എല്ലാവർക്കും ഒരു ടിഷ്യൂ ടൈപ്പ് ഉണ്ട്. അപ്പം ഡോക്ടേഴ്സ് നോക്കുന്നത് അവന്റെ പോലത്തെ ഒരു ടിഷ്യൂ മാച്ച് ടൈപ്പുള്ള ഒരാളുടെ മാച്ചാണ് ബെസ്റ്റ് കമ്പാരബിൾ ഒരു ട്രാൻസ്പ്ലാന്റിന്. സോ അതിനാണ് അവര് ഇപ്പൊ സെർച്ച് ചെയ്യുന്നത്. സുജിത്തിന്റെ ഇപ്പത്തെ കീമോതെറപ്പി ഒരു ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോ കഴിയും. അത് കഴിഞ്ഞിട്ട് അവന്റെ ബോഡി ഇപ്പൊ റിമിഷനിലാണ്. ആ റിമിഷനിലുള്ള സമയത്ത് അവനൊരു ട്രാൻസ്പ്ലാന്റ് വേണം. ആ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പം വേറെ ഒരാളുടെ ബോൺ മാറോ സ്റ്റെം സെൽസ് എടുത്തിട്ട് അവന്റെ ബോഡി ബോഡിയിലത്തെ ഡിഫക്റ്റീവ് വൺസ് റിപ്ലേസ് ചെയ്യണം. അങ്ങനെയാണ് അവന്റെ ലോങ് ടേം ക്യൂർ കണ്ടുപിടിക്കുക.
ഓക്കെ, ബോൺ മാരോയ്ക്ക് വേണ്ടി, മജ്ജയ്ക്ക് വേണ്ടി അത് നൽകാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾ ഇതുവരെ തിരഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇതുവരെ അത് ഇത്രയും കാലമായെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ നവംബറിലാണ് സുജിത്തിന്റെ രോഗം കണ്ടെത്തി. ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല?
അവിടുത്തെ ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയൻ ബോൺ മാറോ ഡോണർ രജിസ്ട്രിയാണ് സെർച്ച് ചെയ്യുന്നത്. അതായത് സെർച്ച് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നത് അവരാണ്. They have searched Australia's national registry nokittunde, international registry nokittunde, pakshe idu vere avane oru match kandupidichittilla. Avante doctor parayna avante risk avane vendite risk okke low aakan somebody closest match possible aanu avaru search cheynathu. Pakshe idu vere ഇന്റർനാഷണൽ നാഷണൽ രജിസ്ട്രീസിൽ നോക്കിയിട്ട് ഇതുവരെ ഒരു മാച്ച് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളിപ്പം ചെയ്യാൻ നോക്കുന്നത് ഈ രജിസ്ട്രീസ് അറൌണ്ട് ദ വേൾഡ്, ഓസ്ട്രേലിയത്തെയും യു എസിലത്തെയും ഇന്ത്യയിലത്തെ രജിസ്ട്രീസിലൊക്കെ കുറച്ചുകൂടെ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ഡോണേഴ്സ് ഇൻ ദോസ് രജിസ്ട്രീസ്. സുജിത്തിന് ഒരു മാച്ച് കണ്ടുപിടിക്കാൻ ഹി ഈസ് മോർ ലൈക്ലി ഒരു മാച്ച് കിട്ടുന്നത് സംബഡി ഓഫ് ഇന്ത്യൻ ഓർ സൗത്ത് ഏഷ്യൻ ഓറിജിൻ ഓർ എത്നിസിറ്റി. അതുകൊണ്ടാണ് ഞങ്ങൾ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലത്തെ ആൾക്കാരോട് രജിസ്റ്റർ ചെയ്യാൻ ചോദിക്കുന്നത് ബോൺ മാറോ രജിസ്ട്രി. അവരുടെ ഈച്ച് കൺട്രിയുടെ ഡോണർ രജിസ്ട്രിയിലോട്ട് ആൾക്കാരോട് ജോയിൻ ചെയ്യാൻ ചോദിക്കുകയാണ്. വൺസ് ദേ ജോയിൻ എന്നിട്ട് ദ ഓസ്ട്രേലിയൻ ബോൺ മാറോ ഡോണർ രജിസ്ട്രി ചെക്ക് ചെയ്യും ടു സീ ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് എ മാച്ച് ഫോർ സുജിത് ഓർ എ മാച്ച് ഫോർ എനിബഡി എൽസ് ഇങ്ങനെ ഒരു നീഡുള്ള ഒരാളുടെ.
ഓക്കെ, ഇന്ത്യൻ വംശജൻ അല്ലെങ്കിൽ മലയാളിയായ ഒരാൾ വേണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അടിസ്ഥാനപരമായ ഒരു സംശയമുള്ളത്, നിങ്ങളിപ്പോൾ ബന്ധുക്കളുണ്ടല്ലോ, സഹോദരിയുണ്ട്, അച്ഛനും അമ്മയുമുണ്ട്, ഭാര്യയുണ്ട്, നിങ്ങളുടെ ആരുടെയും മജ്ജ ബോൺ മാറോ സുജിത്തിന് യോജിക്കുന്നില്ലേ?
ഞങ്ങളുടെ ആരുടെ ഇതുവരെ മാച്ച് ചെയ്തിട്ടില്ല. മോസ്റ്റ് ലൈക്ലി ടു മാച്ച് സിസ്റ്ററാണ്, അത് ഞാനാണ്. പക്ഷെ എന്റെ എല്ലാ ടൈപ്പിംഗ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ അവനൊരു മാച്ച് അല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു അൺറിലേറ്റഡ് പേഴ്സണിനെ നോക്കുന്നത് ഒരു മാച്ചിന്. ഓസ്ട്രേലിയയിലൊക്കെ രജിസ്ട്രി ഉണ്ട്. ആ രജിസ്ട്രിയിൽ ജോയിൻ ചെയ്യാൻ യു ഹാവ് ടു ബി ബിറ്റ്വീൻ 18 to 45 ഇയേഴ്സ് ഓഫ് ഏജ്. And Australia's the system of donation is through avadte Red Cross aanu. Okay. So by calling the Australian Red Cross blood donation nu kodukkunna samayathe at the same time poittu parnja madi I also want to join the bone marrow donor registry. Appo avaru korchu kooda extra blood eduthittu join cheyan pattum.
ഓക്കെ, സ്വാഭാവികമായിട്ട് കേൾക്കുന്നവർക്കും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമുണ്ടാകും. കാരണം ബോൺ മാരോ കൊടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും. സ്വന്തം ശരീരത്തിലെ മജ്ജ കൊടുക്കുക എന്നാണല്ലോ നമ്മളത് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഡോണറായി വരുന്നതിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? അങ്ങനെ ആൾക്കാർ പേടിക്കേണ്ട കാര്യമുണ്ടോ?
അങ്ങനെ ഇല്ല. അവന്റെ ഡോക്ടറിന് പ്രിഫർ ചെയ്യുന്നത് ടൈപ്പ് ഓഫ് ട്രാൻസ്പ്ലാന്റ്, ഇറ്റ്സ് കോൾഡ് എ പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ ഡൊണേഷൻ. അപ്പൊ അത് അവർ ചെയ്യുന്നത് ട്രാൻസ്പ്ലാന്റിന്റെ മുമ്പേ, ഒരു 4 ദിവസം മുമ്പേ അവർ ഒരു ഹോർമോൺ ലൈക്ക് ഒരു ട്രീറ്റ്മെന്റ് സ്കിന്നിന്റെ അടിയിൽ, ഒരു സ്മോൾ ഇഞ്ചെക്ഷൻ സ്കിന്നിന്റെ അടിയിൽ അവർ കൊടുക്കും. ഒരു ഒരു 4 days in a row അത് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞിട്ട് they will do the actual stem cell transplant. Adine oru needle oru kayile oru vein dathu insert cheyidittu aa vein na blood draw cheyidittu oru machine dathu aa blood will circulate. Circulate cheyumbam avante venda cells adu withdraw cheyum. Remainder of the blood matte kayile it'll just go back into the donor's body. And so actually the process of kodukkunnathu ഒരു നമ്മൾ ഇങ്ങനെ ബ്ലഡ് ഡ്രോ ചെയ്തിട്ട് തിരിച്ച് ആ ബ്ലഡ് നമ്മളുടെ ബോഡിയിൽ വരും. അതൊരു ഔട്ട് പേഷ്യന്റ് പ്രൊസീജിയർ ആണ്. ഇറ്റ് കെൻ ബി ഡൺ വിതിൻ 3 to 4 hours. And long term ഒരു ഹാമോ ഒന്നുമില്ല to the donor. ഇഞ്ചക്ഷൻ ആദ്യത്തെ ആ 4 days ആ ഇഞ്ചക്ഷൻ, അപ്പൊ ചിലപ്പോ അതിനൊരു മൈനർ പെയിൻ ഉണ്ടാവും. പക്ഷെ അവര് പറയുന്ന വെറും പാരസിറ്റമോൾ കഴിച്ചാൽ അത്രേ ഉള്ളൂ, അങ്ങനത്തെ ടൈപ്പ് പെയിനേ ഉള്ളൂ. ഇത് സക്സീഡ് ചെയ്താലും പക്ഷെ പീപ്പിൾ ലൈക്ക് സുജിത് അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ പറഞ്ഞു കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ബോൺ മാരോ എന്നാണ് പറയുന്നതെങ്കിൽ പോലും നമ്മുടെ നട്ടലിലേക്കോ മറ്റോ ഇഞ്ചക്ഷൻ എടുത്ത് അല്ലെങ്കിൽ സൂചി കുത്തി അവിടെ നിന്ന് ബോൺ മാരോ വലിച്ചെടുക്കുന്നില്ല, മറിച്ച് രക്തമെടുത്ത് അതിൽ നിന്ന് ഈ ബോൺ മാരോയുടെ സെൽസ് വേർതിരിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലേ?
അങ്ങനെയാണ്. അത് രണ്ട് ടൈപ്പ് ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. ഒരു ടൈപ്പ് ഇസ് ഈ ബോൺ മാറോ നമ്മുടെ സ്പൈൻ അങ്ങനെ വിത്ഡ്രോ ചെയ്യുന്നത്. പിന്നെ മറ്റേ ടൈപ്പാണ് പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ ഡൊണേഷൻ. സുജിത്തിന്റെ ഡോക്ടറിന്റെ പ്രിഫറൻസ് ഇസ് ആ പ്രിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ ഡൊണേഷൻ. അതാണ് അത്ര ഇൻവേസീവും അല്ല, അനസ്തീഷ്യ ഒന്നുമില്ല. ഇറ്റ്സ് ഒരു 3 to 4 hour പ്രൊസീജിയർ ഉള്ളൂ ഹോസ്പിറ്റല്. അതിന്റെ മുമ്പേ 4 days ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അതിന്റെ മുമ്പേ അവർ കുറെ വർക്കപ്പും ബ്ലഡ് ടെസ്റ്റും ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ ചെക്ക് ചെയ്യും.
അപ്പോൾ ഓസ്ട്രേലിയയുടെ ഏത് ഭാഗത്തുള്ളവർക്ക് വേണമെങ്കിലും ചെയ്യാൻ കഴിയുമോ അതോ അവിടെ ബ്രിസ്ബനിൽ തന്നെ ഉണ്ടായിരിക്കണമോ?
ഇല്ല, എവിടെ വേണമെങ്കിലും ഓസ്ട്രേലിയയിൽ എവിടെയാണെങ്കിലും അവർക്ക് ഈ ആക്ച്വൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിൽ ട്രാവൽ പോലും ഇല്ല, യു കെൻ ഡു ഇറ്റ് ഇൻ യുവർ ഹോം സ്റ്റേറ്റ്. അപ്പൊ ജോയിൻ ചെയ്യാൻ യു ജസ്റ്റ് കോൾ ലോക്കൽ റെഡ് ക്രോസിനെ വിളിച്ചാൽ, എനിക്ക് വേണമെങ്കിൽ ഞാൻ നമ്പറും തരാം, ഓസ്ട്രേലിയൻ റെഡ് ക്രോസ് ബ്ലഡ് സർവീസിനെ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്താൽ മതി. ഇറ്റ്സ് 1314 95. അപ്പൊ അവരെ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് സ്കെഡ്യൂൾ ചെയ്താൽ യു കെൻ ഡൊണേറ്റ് ദ ബ്ലഡ് ആൻഡ് ജോയിൻ ദ രജിസ്ട്രി.
അപ്പോൾ എന്തായാലും അവസാനമായിട്ട് ഒരുപക്ഷെ ആരെങ്കിലും ഇന്റർവ്യൂ അഭിമുഖം കേട്ടിട്ട് മുന്നോട്ട് വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. എത്ര ദിവസത്തിനുള്ളിലാണ് ഇപ്പോൾ ഈ ഒരു ട്രാൻസ്പ്ലാന്റ് അവർ നോക്കുന്നത്?
അവര് ഓബിയസ്ലി ആസ് സൂൺ ആസ് പോസിബിൾ ആണ് ഒരാളെ കിട്ടിയാൽ. അവൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പം പേഷ്യന്റ് റിമിഷനിലാവണം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒരു 6 months കീമോതെറപ്പി ചെയ്തിട്ടുള്ളത്. അവന്റെ ആ 6th കീമോതെറപ്പി ഇപ്പൊ കഴിയാനായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അവനിപ്പോ റിമിഷനിലാണ്. ഇപ്പൊ എപ്പ ഒരു ഡോണറിനെ കണ്ടുപിടിച്ചാല് അവര് വർക്കപ്പ് തുടങ്ങും ആ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. ദ സൂണർ ദ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റിയാൽ ദ ബെറ്റർ ഫോർ സുജിത്ത്, ദ ഗ്രേറ്റർ ചാൻസ് ഓഫ് സർവൈവൽ. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാരും ഇങ്ങനെ പ്ലീ കൊടുക്കുന്നത്, ഒന്ന് രജിസ്ട്രി ജോയിൻ ചെയ്താല് ഹോപ്പ്ഫുള്ളി ഞങ്ങൾ ഒരു മാച്ച് കണ്ടുപിടിച്ചാല് അവനിപ്പം ട്രാൻസ്പ്ലാന്റ് കിട്ടാൻ പറ്റും. പിന്നെ ഒരു ലോങ് ടേം ട്രീറ്റ്മെന്റും ഉണ്ടാവും അങ്ങനെ.
തീർച്ചയായും എന്തായാലും ഇത്ര ഈ അഭിമുഖം കേട്ട ശേഷം ആരെങ്കിലും ഒരാൾ സുജിത്തിന് മാച്ച് ആകുന്ന രീതിയിൽ ആരെങ്കിലും ഒരാൾ രക്തം നൽകാൻ, മജ്ജ നൽകാൻ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് നൽകാൻ തയ്യാറായി മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ സുജിത്തിന്റെ രോഗത്തിനെ ഒരു പ്രതിവിധി കണ്ടെത്താൻ നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി ലക്ഷ്മി നായർ.
താങ്ക് യു സോ മച്ച്. ഇത് ഇന്റർവ്യൂ ചെയ്തത് തന്നെ താങ്ക് യു സോ മച്ച്.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.